ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. അർദ്ധചാലക നിർമ്മാണ മേഖലയിലെ സുപ്രധാന കേന്ദ്രമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അതിവേഗ പുരോഗതി യുവജനങ്ങൾക്ക് കരുത്തു പകരുന്നതായും പ്രധാനമന്ത്രി. കടമെടുപ്പ് പരിധി സംബന്ധിച്ച കേരളത്തിന്റെ ഹർജിയിൽ ഈ മാസം 21-ന് വിശദവാദം കേൾക്കുമെന്ന് സുപ്രീംകോടതി. 3 ലക്ഷം കേഡറ്റുകളെ കൂടി ഉൾപ്പെടുത്തി എൻസിസി വിപുലീകരിക്കുന്നതിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുമതി നൽകി. നയാബ് സിംഗ് സൈനി സർക്കാരിന്റെ ഭൂരിപക്ഷം തെളിയിക്കുന്നതിനായി ഹരിയാന നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് ആരംഭിച്ചു. സെപ്റ്റംബർ 17 ഹൈദരാബാദ് വിമോചന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മോഹൻ ബഗാനെ നേരിടും. വാർത്തകൾ വിശദമായി. അർദ്ധചാലക നിർമ്മാണ മേഖലയിലെ സുപ്രധാന കേന്ദ്രമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചിപ്പ് നിർമ്മാണ മേഖലയിലെ പുരോഗതി രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുമെന്നും അനന്തമായ സാധ്യതകളാണ് ഈ മേഖലയ്ക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലും അസമിലുമായി നടപ്പാക്കുന്ന 1.25 ലക്ഷം കോടി രൂപയുടെ 3 സെമി കണ്ടക്ടർ പദ്ധതികളുടെ ശിലാസ്ഥാപനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യയുടെ അതിവേഗ പുരോഗതി യുവജനങ്ങൾക്ക് കരുത്തു പകരുന്നതായും അദ്ദേഹം പറഞ്ഞു.
आज सेमी कंडक्टर मैन्युफैक्चरिंग से जुड़े करीब 1.25 लाख करोड़ रुपए के 3 बड़े प्रोजेक्ट का शिलान्यास हुआ है. ये भारत को सेमी कंडक्टर मैन्युफैक्चरिंग का एक बड़ा ग्लोबल हब बनाने में मदद करेगी. मेड इन इंडिया चिप भारत को आत्मनिर्भरता की तरफ से ले जाने में ये बहुत बड़ा सामर्थ्य पैदा करेगी. आज का ये कार्यक्रम देश के नौजवानों के सपनों का कार्यक्रम है.
പിന്നാക്ക വിഭാഗങ്ങൾക്ക് വായ്പാ സഹായം ലഭ്യമാക്കുന്നതിനുള്ള ദേശീയതല പരിപാടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി തുടക്കം കുറിക്കും. പിഎം സൂരജ് ദേശീയ പോർട്ടലിന്റെ പ്രകാശനവും അദ്ദേഹം നിർവഹിക്കും. ദുർബല വിഭാഗങ്ങളിൽ നിന്നുള്ള 1 ലക്ഷം സംരംഭകർക്ക് ചടങ്ങിൽ വായ്പാ അനുമതി നൽകും. വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായും പിന്നാക്ക വിഭാഗക്കാർ, ശുചീകരണ തൊഴിലാളികൾ എന്നിവരുമായും പ്രധാനമന്ത്രി സംവദിക്കും. പിന്നാക്ക വിഭാഗക്കാർക്കുള്ള വായ്പാ സഹായത്തിനായി സജ്ജീകരിച്ചിരിക്കുന്ന പിഎം സൂരജ് ദേശീയ പോർട്ടൽ നിരാലംബർക്ക് മുൻഗണന നൽകാനുള്ള പ്രധാനമന്ത്രിയുടെ ശ്രമങ്ങളുടെ ഭാഗമാണ്. അർഹരായ വ്യക്തികൾക്ക് ബാങ്കുകൾ, ബാങ്ക് ഇതര സാമ്പത്തിക സ്ഥാപനങ്ങൾ എന്നിവയിലൂടെ വായ്പാ പിന്തുണ നൽകും. കടമെടുപ്പ് പരിധി സംബന്ധിച്ച കേരളത്തിന്റെ ഹർജിയിൽ സുപ്രീംകോടതി ഈ മാസം 21-ന് വിശദവാദം കേൾക്കും. ഇന്ന് കേരളത്തിന്റെ ഹർജി കോടതി പരിഗണിച്ചു. കേരളത്തിന് ഒറ്റത്തവണ പാക്കേജ് എന്ന നിർദ്ദേശമാണ് പ്രശ്നപരിഹാരത്തിന് സുപ്രീംകോടതി ഇന്നലെ മുന്നോട്ടുവച്ചത്. 10,000 കോടി രൂപയെങ്കിലും കിട്ടണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. എന്നാൽ ഉപാധികളോടെ 5,000 കോടി നൽകാമെന്ന് കേന്ദ്രം അറിയിച്ചു. വിശദവാദം കേൾക്കണമെന്ന് കേന്ദ്രവും കേരളവും ആവശ്യപ്പെട്ടതോടെയാണ് വാദത്തിനായി ഈ മാസം 21-ലേക്ക് ഹർജി മാറ്റിയത്. വിപണി വില പിടിച്ചു നിർത്തുന്നതിനായി സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന അരി കെ റൈസിന്റെ വിൽപ്പന തുടങ്ങി. സപ്ലൈകോ വഴി ശബരി കെ റൈസ് ബ്രാൻഡിൽ വിപണിയിലെത്തിക്കുന്ന അരിയുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. മന്ത്രി ജി ആർ അനിൽ അധ്യക്ഷനായി. മന്ത്രി വി ശിവൻകുട്ടി ആദ്യ വിൽപ്പന നടത്തി. ജയ അരിക്ക് 29 രൂപയും കുറുവ മട്ട അരിക്ക് 30 രൂപയുമായിരിക്കും വില. കാർഡൊന്നിന് 5 കിലോഗ്രാം അരി ലഭിക്കും. കിലോഗ്രാമിന് 40.11 രൂപ നിരക്കിൽ വാങ്ങുന്ന അരിയാണ് 11.11 രൂപ കുറച്ച് വിതരണം ചെയ്യുന്നത്. നയാബ് സിംഗ് സൈനി സർക്കാരിന്റെ ഭൂരിപക്ഷം തെളിയിക്കുന്നതിനായുള്ള വിശ്വാസ വോട്ടെടുപ്പ് ഹരിയാന നിയമസഭയിൽ ആരംഭിച്ചു. 90 അംഗ നിയമസഭയിൽ 46 MLA മാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷം തെളിയിക്കാൻ വേണ്ടത്. 48 പേരുടെ പിന്തുണയുണ്ടെന്നാണ് നയാബ് സിംഗ് സൈനി അവകാശപ്പെടുന്നത്. മനോഹർ ലാൽ ഖട്ടർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് ഹരിയാന ബിജെപി അധ്യക്ഷൻ നയാബ് സിംഗ് സൈനി ഇന്നലെ സംസ്ഥാന മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. നിയമസഭയിൽ ബിജെപിക്ക് നിലവിൽ 41 അംഗങ്ങളാണ് ഉള്ളത്. 6 സ്വതന്ത്ര MLA മാരുടെ പിന്തുണ സർക്കാരിന് ലഭിക്കുമെന്നാണ് ഭരണപക്ഷം പ്രതീക്ഷിക്കുന്നത്. സഭയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ബിജെപി സഖ്യകക്ഷിയായിരുന്ന ജെജെപി MLA മാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൽ 2 പേർ വിപ്പ് ലംഘിച്ച് സഭയിൽ തുടരുന്നതായാണ് റിപ്പോർട്ടുകൾ. 3 ലക്ഷം കേഡറ്റുകളെ കൂടി ഉൾപ്പെടുത്തി എൻസിസി വിപുലീകരിക്കുന്നതിനുള്ള നിർദ്ദേശത്തിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അംഗീകാരം നൽകി. രാജ്യത്തുടനീളമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എൻസിസിയുടെ ഭാഗമാകണമെന്ന ആവശ്യം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. വിപുലീകരണ പദ്ധതിയുടെ ഭാഗമായി 4 പുതിയ ഗ്രൂപ്പ് ആസ്ഥാനങ്ങൾ സ്ഥാപിക്കുകയും 2 പുതിയ എൻസിസി യൂണിറ്റുകൾ കൂടി ആരംഭിക്കുകയും ചെയ്യും. മുൻ സൈനികരെ എൻസിസി പരിശീലകരായി നിയമിക്കുന്നതിനുള്ള നിർദ്ദേശവും പദ്ധതിയിൽ ഉൾപ്പെടുന്നു.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ALL INDIA റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AERNews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
എല്ലാ വർഷവും സെപ്റ്റംബർ 17 ഹൈദരാബാദ് വിമോചന ദിനമായി ആചരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം ചെയ്തു. ഹൈദരാബാദ് വിമോചന പോരാട്ടത്തിനായി രക്തസാക്ഷികളായവരെ സ്മരിക്കുന്നതിലൂടെ യുവജനങ്ങൾക്കിടയിൽ ദേശസ്നേഹം വളർത്തുന്നതിനാണ് ദിനാചരണമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ സ്വതന്ത്രമായി 13 മാസത്തിനു ശേഷവും നിസാം ഭരണത്തിന് കീഴിലായിരുന്ന ഹൈദരാബാദിനെ ഓപ്പറേഷൻ പോളോ ദൌത്യത്തിലൂടെ 1948 സെപ്റ്റംബർ 17 ഇന്ത്യൻ യൂണിയനിൽ ചേർത്തത്. ആകാശവാണി ദൂരദർശൻ വാർത്തകളുടെ നവീകരിച്ച വെബ്സൈറ്റുകൾ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യും. ന്യൂസ് ഓൺ AIR ആപ്പിന്റെ നവീകരിച്ച പതിപ്പും അദ്ദേഹം പ്രകാശനം ചെയ്യും. ഓഡിയോ വിഷ്വൽ വിതരണം ലക്ഷ്യമിട്ടുള്ള പ്രസാർഭാരതിയുടെ ശബ്ദ് സംരംഭത്തിനും അദ്ദേഹം തുടക്കം കുറിക്കും. ഭൂട്ടാൻ പ്രധാനമന്ത്രി ദാഷോ ഷെറിംഗിന്റെ ഇന്ത്യാ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം ഇന്ത്യയിലെത്തുന്നത്. ജനുവരിയിൽ പ്രധാനമന്ത്രി പദം ഏറ്റെടുത്ത ശേഷമുള്ള ഷെറിംഗിന്റെ ആദ്യ വിദേശ സന്ദർശനമാണിത്. ഈ മാസം 18 വരെ നീണ്ടുനിൽക്കുന്ന സന്ദർശനത്തിനിടെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. NDA സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം വെള്ളിയാഴ്ചയാണ് പ്രധാനമന്ത്രി പത്തനംതിട്ടയിൽ എത്തുന്നത്. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുയോഗത്തിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. വന്യജീവി ആക്രമണം ചർച്ച ചെയ്യുന്നതിനായി നാളെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതാധികാര സമിതി യോഗം ചേരും. വനം മന്ത്രി AK ശശീന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. അയൽ സംസ്ഥാനങ്ങളുമായി നടന്ന ചർച്ച ഫലപ്രദമാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ചൂട് കൂടിയതോടെ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂപപ്പെടുന്നു. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ നാളെ യോഗം ചേരും. മന്ത്രി കെ കൃഷ്ണൻകുട്ടി പങ്കെടുക്കും. വേനൽ കടുത്തതോടെ ഓരോ ദിവസവും പീക്ക് ടൈമിൽ 5000-ലധികം മെഗാവാട്ട് വൈദ്യുതിയാണ് കേരളത്തിൽ ആവശ്യമുള്ളത്. കഴിഞ്ഞ ദിവസം 5031 മെഗാവാട്ട് എന്ന സർവ്വകാല റെക്കോർഡിലുമെത്തി. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ പോരാട്ടം. രാത്രി 7:30 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. അവസാന 3 കളികളിൽ പരാജയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ കളി ജയിച്ച് പട്ടികയിൽ മുന്നേറാനാവും ശ്രമിക്കുക. 36 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ രണ്ടാമതാണ് മോഹൻ ബഗാൻ. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും. രാത്രി 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈയ്ക്കെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ 7 വിക്കറ്റിന്റെ ഉജ്ജ്വല വിജയം നേടിയിരുന്നു. ഗാസയിൽ പട്ടിണിയെ യുദ്ധോപകരണമായി ഉപയോഗിക്കുകയാണെന്ന് യൂറോപ്യൻ യൂണിയൻ അധ്യക്ഷൻ ജോസഫ് ബോറൽ. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര രക്ഷാസമിതി യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗാസയിലേക്ക് സഹായങ്ങൾ എത്തിക്കാൻ കഴിയാത്തത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗാസയിൽ 6 ലക്ഷത്തോളം പേർ വൈകാതെ ക്ഷാമത്തെ നേരിടുമെന്ന UN മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെയാണ് പ്രതികരണം. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ കുട്ടികളുൾപ്പെടെ 27 പേരാണ് പട്ടിണിയെ തുടർന്ന് മേഖലയിൽ മരിച്ചത്. അതേസമയം ഇസ്രയേൽ സൈന്യം ഗാസയുടെ തെക്കൻ നഗരമായ റഫയിലേക്ക് സൈന്യത്തെ അയക്കുന്നത് തുടരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു പറഞ്ഞു. യുക്രൈനിലേക്ക് സൈനിക സഹായമായി $300 മില്യൺ മൂല്യമുള്ള യുദ്ധോപകരണങ്ങൾ അയക്കുമെന്ന് അമേരിക്ക. യുക്രൈനിലേക്ക് സഹായം അയക്കുന്നത് സംബന്ധിച്ച ബിൽ US കോൺഗ്രസിൽ തടസ്സപ്പെട്ടതിന് പിന്നാലെയാണ് അപ്രതീക്ഷിതമായ പ്രഖ്യാപനം വന്നത്. റഷ്യയോട് യുക്രൈൻ പരാജയപ്പെടുന്നത് തടയാൻ ലക്ഷ്യമിട്ടാണ് 3 മാസത്തിന് ശേഷം വീണ്ടും അമേരിക്ക യുക്രൈന് സഹായം നൽകുന്നത്. എന്നാൽ യുക്രൈന്റെ യുദ്ധ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പര്യാപ്തമല്ലെന്ന് US സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ പറഞ്ഞു. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില വീണ്ടും ഉയരുന്ന സാഹചര്യത്തിൽ 10 ജില്ലകളിൽ നാളെ വരെ മഞ്ഞ ജാഗ്രത. പാലക്കാട്, കൊല്ലം, കോട്ടയം, തൃശൂർ, പത്തനംതിട്ട, തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് നാളെ വരെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ചൂട് കോട്ടയത്തും പാലക്കാടുമാണ്. 39 ഡിഗ്രി സെൽഷ്യസ്. കോട്ടയത്ത് സാധാരണയേക്കാൾ 4.1 അധിക താപനിലയാണ് രേഖപ്പെടുത്തിയത്. അർദ്ധചാലക നിർമ്മാണ മേഖലയിലെ സുപ്രധാന കേന്ദ്രമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അതിവേഗ പുരോഗതി യുവജനങ്ങൾക്ക് കരുത്ത് പകരുന്നതായും പ്രധാനമന്ത്രി. കടമെടുപ്പ് പരിധി സംബന്ധിച്ച കേരളത്തിന്റെ ഹർജിയിൽ ഈ മാസം 21 വിശദവാദം കേൾക്കുമെന്ന് സുപ്രീംകോടതി. 3,00,000 കേഡറ്റുകളെ കൂടി ഉൾപ്പെടുത്തി എൻസിസി വിപുലീകരിക്കുന്നതിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുമതി നൽകി. നയാബ് സിംഗ് സൈനി സർക്കാരിന്റെ ഭൂരിപക്ഷം തെളിയിക്കുന്നതിനായി ഹരിയാന നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് ആരംഭിച്ചു. സെപ്റ്റംബർ 17 ഹൈദരാബാദ് വിമോചന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മോഹൻ ബഗാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.